السلام عليكم ورحمة الله. ഈ മാസപ്പിറവി സംബന്ധമായി ശാസ്ത്രീയമായി നേരത്തെ തീരുമാനിക്കുകയും കാണേണ്ടതില്ല, കാഴ്ചയല്ല, ഞങ്ങളുണ്ടാക്കിയ കലണ്ടറാണ് ശരി എന്ന് പറഞ്ഞു നിൽക്കുന്നവരുമായ ആളുകൾ അവരോട് ചോദിച്ചതിനല്ല അവർ ശരിയായ വിധത്തിൽ മറുപടി പറയുന്നത് എന്നതാണ് അത്ഭുതകരമായിട്ടുള്ളത്. മാത്രമല്ല, ഈ ആയത്തുകളും ഹദീസുകളുമൊക്കെ പറയുമ്പോൾ അതെല്ലാം അംഗീകരിക്കുന്ന ആളുകൾ തന്നെയാണ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യവും സത്യവിശ്വാസികൾ അംഗീകരിക്കുന്നവരാണ്. എസ് അലൂനക്ക അനിൽ അഹില്ലത്ത എന്നല്ല, അനിൽ അഹില്ലത്തി എന്നാണ്. ഏതായിരുന്നാലും അഹില്ലത്തുകളെക്കുറിച്ച് അവർ ചോദിക്കുന്നു, താങ്കൾ അവർക്ക് മറുപടി പറയുക. അത് സമയനിർണയങ്ങൾക്കും അതുപോലെ ഹജ്ജ് നിശ്ചയിക്കുവാനും ഒക്കെ ഉള്ളതാണ് എന്ന്. ഇവിടെ അഹില്ലത്ത് എന്ന് പ്രയോഗിച്ചത് അവർ വന്ന് സംശയം ചോദിച്ചതാണ്. അവിടെയുള്ള സംശയങ്ങളുള്ള ആളുകൾ, സഹാബികൾ, അല്ലെങ്കിൽ കാര്യം തിരിച്ചറിയണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പ്രവാചകനോട് ചോദിച്ചതാണ്, താങ്കളോട് വന്ന് ചോദിക്കുന്നു എന്ന്. പ്രവാചകൻ മറുപടി പറഞ്ഞത് ഇവർ ഈ പറഞ്ഞ മറുപടിയാണോ? പ്രവാചകൻ പറഞ്ഞത് ഒരിക്കലുമല്ല. അത് സമയനിർണയത്തിനുള്ളതാണ്. അത് മുസ്ലിം ലോകത്ത് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഹുവല്ലദി ജഅല ശംസ ളിയാഅൻ വൽ ഖമറ നൂറൻ വഖദ്ദറഹു മനാസില ലിതഅലമു അദദ സിനീന വൽ ഹിസാബ് എന്ന് പറയുന്ന ആയത്തിൽ ഖദ്ദറഹു മനാസില, അള്ളാഹു അതിന് ചന്ദ്രന് മനാസിലുകൾ നിർണയിച്ചിട്ടുണ്ട്. അതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല. ഈ മനാസിൽ എന്ന് പറഞ്ഞാൽ അതിലെ ഏത് മനസ്സിലാണ് നമ്മളിവിടെ ഇത് തീരുമാനിക്കാൻ നിശ്ചയിക്കാൻ സ്വീകരിക്കുന്നത്, അതാണ് പ്രശ്നം. ആകാശഭൂമികളെ സൃഷ്ടിച്ചേടം മുതൽ 12 മാസമാണ് എന്ന് അള്ളാഹു പറഞ്ഞതിനെ ആരെങ്കിലും മുസ്ലിം ലോകത്ത് എതിർത്തിട്ടുണ്ടോ? അള്ളാഹു പറഞ്ഞു തന്നെയാണ് ഇതെല്ലാം. ഇത് കണക്ക് അറിയാനും കൂട്ടാനും ഒക്കെ തന്നെയാണ്, കണക്ക് കൂട്ടുന്നു. എന്നാൽ ഇത് ഒരു ആരാധനയുടെ പൂർണ്ണമായ സംശയരഹിതമായ വിധത്തിൽ അത് പ്രഖ്യാപിക്കുവാനും അത് നിലനിർത്തുവാനും ആഘോഷിക്കുവാനും ഉള്ള ഒരു പൂർണ്ണമായ ഉറപ്പാക്കാനുള്ള ഒരു ഉപാധി എന്ന നിലയിലാണ് പ്രവാചകൻ സഹാബത്തിനോട് ഇങ്ങനെ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രപഞ്ചം സൃഷ്ടിച്ചത് മുതൽ ആകാശഭൂമികൾക്കും സൂര്യചന്ദ്രാദികൾക്കുമൊക്കെയുള്ള നിശ്ചയങ്ങൾ അവസാനത്തെ ദൈവദൂതരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള ആളുകൾക്ക് പോലും തിരിയാതെ പോയി എന്നാണോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? അപ്പോൾ ഇതിൻ്റെ മുമ്പ്, എത്രയോ മുമ്പ് പ്രപഞ്ചം സൃഷ്ടിച്ചയുടെ മുതലുള്ള കാര്യമാണ്. പ്രവാചകൻ നിയോഗിക്കപ്പെടുന്നത് അവസാനത്തെ ഘട്ടത്തിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും ഈ മനാസിലുകളെ സംബന്ധിച്ചും അതുപോലെ അഹില്ലത്തുകളെ സംബന്ധിച്ചും ഇവർ ഈ പറയുന്ന, അപ്പം ഇതൊക്കെ ഇവർക്കാണ് മനസ്സിലായത്. നമ്മൾ ചോദിക്കുന്ന റസൂലിനോട് ഇത് പറയുന്നു, റസൂൽ അത് വിവരിച്ചു കൊടുക്കുന്നു, റസൂൽ ആംഗ്യം കാണിച്ച് പറയുന്നു, ചന്ദ്രമാസത്തിലെ ദിവസങ്ങളുടെ എണ്ണം ഇങ്ങനെയാണ് എന്ന് പ്രവാചകൻ അവരോട് പറയുന്നു, നിങ്ങൾ നോക്കണം, കാണണം, കണ്ടാൽ അതിനനുസൃതമായി ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നു. അതിന് പ്രവാചകൻ തന്നെ പോയി നോക്കണം എന്നുണ്ടോ? നിങ്ങൾ കണ്ടാൽ എന്ന് പറയുമ്പോൾ പ്രവാചകനും സഹാബത്തും എല്ലാവരും കൂടി ഒന്നിച്ച് പോയിട്ടിങ്ങനെ ഇമാമും ജമാഅത്തുമായിട്ട് മാസം കാണാൻ വേണ്ടി നിന്നിരുന്നു എന്നാണോ അതിൻ്റെ അർത്ഥം? ഇവരീ പറയുന്നത് കേട്ടാൽ ഈ മറ്റുള്ളവരെ കളിയാക്കാനും പരിഹസിക്കാനും വേണ്ടി ശാസ്ത്രജ്ഞന്മാരായി ചമയുകയാണ് ഇവർ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് മറ്റൊരു പോകുന്നില്ല, എന്തുകൊണ്ട് ഇവർ പോകുന്നില്ല, അതൊന്നും ഇതിൽ ഒരു അർത്ഥമില്ലാത്ത വാദമാണ്. യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ച് കൂട്ടമായി ഇത് കാണാൻ പോകണം എന്ന് എവിടെയെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? അതല്ലല്ലോ. അത് സംബന്ധമായി തന്നെ ഇത് കണ്ടാൽ കാണുന്ന ആള് അത് സാക്ഷ്യം വഹിക്കുന്നതൊരു ആരുടെ മുന്നിൽ എങ്ങനെയാണ് അത് പ്രഖ്യാപിക്കേണ്ടത്, ഇങ്ങനെ അതിനെ സംബന്ധിച്ചൊക്കെ വളരെ കണിശമായ തെർത്തീപുകൾ മുസ്ലിം ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാണുകയില്ല, കാണാൻ സാധ്യതയില്ല. പിന്നെ കണക്ക് കണക്ക് പറഞ്ഞു, ഇവരെല്ലാവരും കണക്കൂട്ടിയിട്ടാണ് ഇത് പറയുന്നത്. അവരും തന്നെ ആരോണ്ടാക്കിയ ഒരു കലണ്ടറല്ലേ ഈ പറയുന്ന, ഈ പ്രസംഗിക്കുന്ന, ഈ പോസ്റ്റുകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അവർ കണക്ക് പഠിച്ചിട്ടാണോ അല്ലെങ്കിൽ കണക്ക് കൂട്ടിയിട്ട് അവർ കണക്ക് കൊണ്ട് ബോധ്യപ്പെട്ടിട്ടാണോ പറയുന്നത്? അല്ലല്ലോ. നമ്മൾ ആരുടേതായാലും ശരി, ശാസ്ത്രം തീരുമാനമെടുത്തിട്ടുള്ള ഒരു സംഗതിയെ അത് അങ്ങനെ തന്നെ നമ്മൾ അംഗീകരിക്കേണ്ടതായി വരുന്നു, അത് അംഗീകരിക്കുന്നു. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ചന്ദ്രൻ അസ്തമിക്കുന്നു. അപ്പോൾ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അസ്തമിക്കുന്നത് പൂർണ്ണചന്ദ്രനല്ല, അത് എല്ലാവർക്കും അറിയാം. അതെങ്ങനെയാണ് ഉദിക്കുന്നത്, ഉദിച്ചപ്പോൾ എങ്ങനെയായിരുന്നു, അതിൻ്റെ പിന്നെ ചലനാത്മകമായ ഘട്ടങ്ങളിൽ അത് പിന്നിടുന്ന വിവിധ രംഗങ്ങളുണ്ട്. അതിലൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല. എന്നാൽ അത് മാസത്തിൻ്റെ പകുതിയിൽ കാണുന്ന ഹിലാലിനെ ആണോ നമ്മൾ പരിഗണിക്കുന്നത്, ഈ റമദാൻ പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ ഹജ്ജ് പ്രഖ്യാപിക്കാൻ? അപ്പോൾ ഇവിടെ അത് അതിന് വിവിധ ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങളിൽ നിന്ന് അതുപോലെ മൻസിലുകളുണ്ട്. ആ മൻസിലുകളിൽ നിന്ന് ഏത് മൻസിലാണ്, ഏത് മൻസിൽ കാണാനാണ് പ്രവാചകൻ സഹാബികളോട് പറഞ്ഞത്, അത് വ്യക്തമാക്കണ്ടേ? അതേപോലെ തന്നെ ഈ പദങ്ങൾക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട്, അതൊന്നും ആരും നിഷേധിച്ചിട്ടില്ല. ഒക്കെ ഭാഷാപരമായ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. ഈ ആയത്തുകളിലുള്ള ആശയങ്ങളൊന്നും മുസ്ലിം ലോകത്ത് ആരും നിരാകരിച്ചിട്ടില്ല, എതിർത്തിട്ടില്ല. എന്നിട്ട് നിങ്ങൾ പറയുന്ന അർത്ഥമാണ് ഈ പദത്തിനുള്ളത് എന്ന് നിങ്ങൾ സമർത്ഥിക്കുന്നത് എങ്ങനെയാണ് മറ്റുള്ളവർ അംഗീകരിച്ചോളെന്ന് ശാഠ്യം പിടിക്കുന്നത്? അപ്പോൾ ഒരു പൊതുവായ അതിൻ്റെ ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുസ്ലിം ലോകം സ്ഥിരീകരിച്ചു വന്നിട്ടുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതുപോലെ എന്താണ്, മാസപ്പിറവി കണ്ടാൽ ഒരു പ്രാർത്ഥനയുണ്ട് എന്ന് പറയുന്നത് എന്നെ കളിയാക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്, ആ പ്രാർത്ഥന മാസപ്പിറവി കാണുന്നവർ ചെയ്യേണ്ടതാണ്. എല്ലാവരും മാസം നോക്കുകയും കാണുകയും എന്നിട്ട് ഇത് പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന് നിർദ്ദേശമില്ലല്ലോ. നിങ്ങളിങ്ങനെ ഒരു പ്രാർത്ഥന വേണം എന്ന് പറയുന്നത് കാണുന്നവരോടുള്ളതാണ്, എല്ലാവരും പോയി കാണണം എന്നല്ല. ഒരു മയ്യത്തിനെ കുളിപ്പിക്കണമെങ്കിൽ മയ്യത്തിനെ കാണാൻ പോകുന്നവർ, പിന്നെ വീട്ടിൽ കയറി ചെല്ലുന്നവർ എല്ലാവരും പോയി കുളിപ്പിക്കണം എന്നുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ ആകാശഭൂമികളെ സൃഷ്ടിച്ചയിടം മുതൽ 12 മാസമാണ്. അതുപോലെ തന്നെ ചന്ദ്രന് അള്ളാഹു മനാസിലുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. സൂര്യനും ചന്ദ്രനും തമ്മിൽ കൂട്ടിമുട്ടാതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെയാണ് ഈ നോമ്പും ഹജ്ജും ഒക്കെ നിയമമാക്കുന്നത്. അത് കൃത്യമായി എന്നു ചെയ്യണം എന്ന് തീരുമാനിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജും നമസ്കാരമൊക്കെ നിർവഹിച്ചിട്ട് സഹാബികളോട്, സത്യവിശ്വാസികളോട് പറഞ്ഞു, ഇതാണ് ഇതിൻ്റെ അവസ്ഥ എന്ന്, ഇതുപോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന്. അങ്ങനെ ചെയ്തു പോന്നിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പദങ്ങളുടെ അർത്ഥവും, നിങ്ങൾ പറഞ്ഞ മനാസിലുകളുടെ അർത്ഥവും, നിങ്ങൾ പറഞ്ഞ അഹില്ലത്തുകളുടെ ആശയങ്ങളും മുസ്ലിം ലോകം നിങ്ങൾ പറഞ്ഞത് മുസ്ലിം ലോകത്ത് അംഗീകരിച്ചു വന്നിട്ടുള്ള പണ്ഡിതന്മാരും ഗ്രന്ഥങ്ങളും ഒക്കെ ഏതാണ്? നിങ്ങളും ഇങ്ങനെ ഒരു കലണ്ടർ ഉണ്ടാക്കി എന്നല്ലേ ഉള്ളൂ? നിങ്ങളെല്ലാവരും കണക്കുകൂട്ടാൻ അറിയണവരാണോ? അല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഒരു പദത്തിന് പല അർത്ഥങ്ങളും ഉണ്ടാകും. ആ അർത്ഥങ്ങളിൽ നിന്ന് ഇവിടെ അനുയോജ്യമായ ഒരർത്ഥം സ്വീകരിക്കാം. അപ്പോൾ ബോധ്യമാകുക എന്ന് പറഞ്ഞാൽ പല നിലയിലുള്ള അറിവുകൾ കൊണ്ടും മാസപ്പിറവി ഇന്ന് കാണുകയില്ല. കാരണം അത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അസ്തമിച്ചു പോകും എന്ന്. അപ്പോൾ കാണാൻ പോകും എന്ന് പറഞ്ഞത് രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾ കാണാൻ പോകണം എന്നാണോ റസൂല് പറഞ്ഞത്? അതല്ല നട്ടുച്ചക്ക് മനാസിൽ നോക്കണം എന്നാണോ പറഞ്ഞത്? അല്ല. മാത്രമല്ല, ഈ സൂര്യൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നമസ്കാര സമയങ്ങൾ, അതിന് ഒരു ഏകദേശം അന്ന് ഉപാധികൾ അവർക്ക് സാധിക്കുന്ന ചില പോം വഴികൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. അത് പിന്നീട് വികസിക്കുകയും വളരുകയും ഒക്കെ ചെയ്തു. അത് പോയി നോക്കണം, നിൽക്കണം, നിങ്ങൾ നിഴലിങ്ങനെ നോക്കണം, നിഴലിങ്ങൾക്ക് ബോധ്യപ്പെട്ടാലേ ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതുമാതിരിയല്ലല്ലോ ഇത്. ഇത് ഇദാർ ഐത്തുമുൽ ഹിലാല എന്ന് പറയുന്നു, സൂമോലി റുയ്യത്തിഹി എന്ന് പറയുന്നു. അതുപോലെ തന്നെ അശ്ഹറു ഹാക്കദ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരലിൽ കൂട്ടിപ്പിടിച്ചിട്ടും നിവർത്തിയിട്ടും ഒക്കെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ വരുന്ന സമയത്ത് പിന്നെ ഘട്ടത്തിൽ അതിന് അത് കാണാൻ പറ്റാത്ത അവസ്ഥ വരികയാണെങ്കിൽ നിങ്ങൾ ഉറപ്പാക്കാൻ വേണ്ടി ഒരു ദിവസത്തെ നിങ്ങൾ അതിലേക്ക് കൂട്ടി അത് പൂർത്തീകരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അത് ഈ ഇബാദത്ത് ചെയ്യുന്നത് സംശയരഹിതമാക്കാൻ വേണ്ടിയാണ്. ആയതിനാൽ ഇന്ന് കാണുകയില്ല എന്ന് നിങ്ങൾ പറയുന്ന കണക്ക് കൊണ്ട് തന്നെ സ്ഥിരീകരിച്ചതാണെങ്കിൽ അപ്പോൾ കാണൂല. നിങ്ങളും കണ്ടിട്ട് ഇതാക്കിയിട്ടല്ലോ. നിങ്ങൾ കാണും വേണ്ട, നോക്കും വേണ്ട, ഒന്നും വേണ്ട. നിങ്ങളുണ്ടാക്കിയ കലണ്ടർ നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മറ്റുള്ളവരുടെ മേൽ അവർക്ക് മനാസിൽ എന്താണെന്ന് അറിയില്ല, അഹില്യത്ത് എന്താണെന്ന് അറിയില്ല, കണക്കെന്താന്ന് അവർക്ക് അറിയില്ല, കണക്ക് ആവശ്യമല്ല. അങ്ങനെയല്ല, യഥാർത്ഥത്തിൽ ഇതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അങ്ങനെയാണ് അത് മുസ്ലിം ലോകം ഇന്ന് വരെ സ്വീകരിച്ചു വന്നിട്ടുള്ളത്. നിങ്ങളീ പറയുന്ന വാദം ഉന്നയിക്കപ്പെടുന്നതിന് മുമ്പായി മുസ്ലിം ലോകത്ത് ആരും തന്നെ നിങ്ങളീ പറഞ്ഞ മാതിരിയുള്ളത് പറഞ്ഞിട്ടില്ല. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ അതിനൊക്കെ അതിൻ്റേതായ അർത്ഥതലങ്ങൾ അതിൻ്റെ വിശദീകരണങ്ങളിലും വ്യാഖ്യാനങ്ങളിലും കാണാം. അതിന് ഉചിതമായ ഇത്. എന്നാൽ നിങ്ങളീ പറഞ്ഞ അർത്ഥതലങ്ങൾ ആരാണ് പറഞ്ഞിട്ടുള്ളത്? ആരും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കാണുകയില്ല എന്ന് ബോധ്യമാകുന്ന ഒരു ദിവസത്തിൽ ഒരാൾ കണ്ടു എന്ന് പറഞ്ഞു വന്നാൽ അത് സ്വീകരിക്കുകയില്ല. അതേസമയത്ത് കാണാൻ സാധ്യതയുള്ള ഒരു ദിവസം തന്നെ ചിലപ്പോൾ കാണാതായി എന്ന് വരാം. അങ്ങനെ വരുമ്പോഴും അത് ഒരു സംശയാസ്പദമായി ആവരുത്, ഇബാദത്ത് ചെയ്യുന്നത് സംശയാസ്പദമായി ആവരുത് എന്നതുകൊണ്ട് അത് പിന്നെ ഒരു സംശയാസ്പദമായ ദിവസമായി കണക്കിലെടുത്ത് അതിനെ ഉറപ്പായ ഒരു ദിവസത്തിലേക്ക് മാറ്റിവെക്കുക എന്നതാണ്. അത് പ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥിതിയെ അട്ടിമറിക്കുകയോ മാറ്റുകയോ അല്ല. നിങ്ങൾ പറയുന്ന വ്യവസ്ഥ തന്നെയാണ് പ്രാപഞ്ചിക വ്യവസ്ഥിതി എന്ന് ആളുകൾ അംഗീകരിച്ച് ആരാധനകൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആവില്ല. അപ്പോൾ നമസ്കാരത്തിൻ്റെ സമയമായി എന്ന് ഉറപ്പായാൽ തന്നെ ആളുകൾ നമസ്കരിക്കുള്ളൂ. അല്ലാതെ ഇതിപ്പോൾ സമയക്കണമെന്ന് ആരെങ്കിലും ചെന്ന് പറഞ്ഞതിനൊന്നും ആളുകൾ ചെയ്യൂല. അതുപോലെയാണ്. അപ്പോൾ അതുകൊണ്ട് ആളുകളെ കളിയാക്കുകയോ പരിഹസിക്കുകയോ ആളുകളെ അജ്ഞരാക്കുകയോ ചെയ്യുന്നതിന് പകരം കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി വിലയിരുത്തുകയും തദടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾക്ക് ദിശാബോധം ഉണ്ടാക്കി കൊടുക്കുകയുമാണ് വേണ്ടത്. ആയതിനാൽ ഇനി കാണാൻ സാധ്യതയുള്ള ഒരു ദിവസം ചില സ്ഥലത്ത് കണ്ടില്ല, മറ്റു ചില സ്ഥലത്ത് കാണുകയും ചെയ്താൽ കാണാൻ സാധ്യതയുണ്ട്, അവർ കണ്ടിട്ടുണ്ട്, അത് മതി നമുക്ക് എന്ന് ഇപ്പുറത്തുള്ളവർ സ്വീകരിക്കുകയാണെങ്കിൽ അവർക്ക് അത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാണാൻ സാധ്യതയുള്ള ഒരു ദിവസം കണ്ടതാണ്. നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ള അപ്പുറത്തുള്ളവർ കണ്ടിട്ടുണ്ട്, അത് മതി. അപ്പുറത്തുള്ളവർക്കും എങ്കിൽ ഏകദേശം വലിയ വ്യത്യാസമില്ലാത്ത വിധത്തിലാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അതിന് പരിഗണിക്കാവുന്നതാണ് എന്നത് തന്നെയാണ് മുസ്ലിങ്ങൾ പൊതുവായി സ്വീകരിച്ചു പോരുന്ന ഒരു നയം. അതുതന്നെയാണ് യഥാർത്ഥത്തിൽ ഈ രണ്ടിനെയും സമന്വയിപ്പിക്കുക എന്ന് പറയുന്ന ആശയവുമായി യോജിക്കുന്നത് എന്നതാണ് മനസ്സിലാകുന്നത്. എന്നല്ലാതെ ഇത് അവനിതറിയില്ല, മനാസിലറിയില്ല. എന്നിട്ട് ആയത്തെ കോതി തെറ്റി എസ് അലൂനക്ക അനിൽ അഹില്ലത്ത എന്നല്ല അനിൽ അഹില്ലത്തി എന്നാണ്, അതിങ്ങനെ തെറ്റിച്ചിട്ടാണല്ലോ നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ജാല ശംസ ലിയാ അൻ, എന്താണ് ലിയാ എന്ന് പറഞ്ഞാൽ വൽ ഖമറ നൂറൻ, ലിയാവും നൂറും തമ്മിൽ എന്താണ് വ്യത്യാസം? അതിനും അതിൻ്റേതായ ചില മാനദണ്ഡങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും അംഗീകരിക്കുന്ന ഖുർആനിൻ്റെ തത്വങ്ങളെയും ആശയങ്ങളെയും പ്രാപഞ്ചിക വ്യവസ്ഥിതികളെയും ഒക്കെ ഞങ്ങൾക്കാണ് മനസ്സിലായത് എന്നുള്ള ധ്വനിയിലുള്ള ഒരു വ്യാഖ്യാനവും വിശദീകരണവും ആവശ്യമില്ല. മറിച്ച് അതൊക്കെ എല്ലാവരും അംഗീകരിക്കുന്നു, ഈ ആയത്തുകളും അതിൻ്റെ അർത്ഥങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്നു. എന്നാൽ റമദാൻ സ്ഥിരീകരിക്കുവാൻ, തുടങ്ങാൻ, അവസാനിപ്പിക്കാൻ, ഹജ്ജ് തുടങ്ങാൻ, അതിന് അതിൻ്റേതായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ സംശയരഹിതമായി ഉറപ്പാക്കുക തന്നെ വേണം എന്നുള്ളതാണ്. അതിപ്പോൾ മുസ്ലിങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അതാണ് നമുക്ക് നിങ്ങളോട് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും.